2019 മാർച്ച് 22 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ദാഹനീരിന്റെ കാവലാളാവുക, ജലമില്ലെങ്കിൽ ജീവനില്ല. ജല പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് തയ്യാറാക്കിയ ലേഖനം. ഇന്ന് ലോക ജലദിനം. എല്ലാവർക്കും ജലം, ആരും പിറകിൽ ഉപേക്ഷിക്കപ്പെടരുത് എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ജലദിനാചരണ വിഷയം. ലോകത്താകെ ജലദിനം ആഘോഷിക്കുമ്പോഴും മൂന്നിലൊന്ന് ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടാക്കനിയാണ്. 80% ഗ്രാമീണരും ശുദ്ധവും സുരക്ഷിതവുമായ ജലം സമീപത്ത് ലഭിക്കാത്തവരാണ്. 2030 ലോകരാജ്യങ്ങൾ സുസ്ഥിര വികസന പ്രവർത്തന ലക്ഷ്യങ്ങൾ നേടണമെന്നും എല്ലാവർക്കും ജലം ഉറപ്പാക്കണമെന്നും UN ആഹ്വാനം ചെയ്തു. ഒരു വശത്ത് ദിനാചരണങ്ങൾ, പ്രഖ്യാപനങ്ങൾ, കരാറുകൾ, ഉദ്ഘോഷങ്ങൾ, എന്നാൽ ജലദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒരു കുറവുമില്ല. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും പഠന വിഷയങ്ങൾ മാത്രമല്ല, കൺമുന്നിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ജലദാരിദ്ര്യവും ജലമലിനീകരണവും ജലചൂഷണവും കൂടിയാകുമ്പോൾ ഇനി എത്രനാൾ ജീവജലം ഉണ്ടാകുമെന്ന് പറയാനാവില്ല. മലിനജലോപയോഗത്തിലൂടെയുള്ള ശിശുമരണ നിരക്ക് വലിയ ഭീഷണിയാണ്. പ്രകൃതി വിഭവങ്ങളുടെ കലവറയായിരുന്ന കേരളവും ജലദുരിതങ്ങൾ അനുഭവിച്ചു തുടങ്ങി. നൂറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ വരൾച്ച 2016 ഓഖി ദുരന്തങ്ങൾ 2017 എല്ലാം തകർത്തെറിഞ്ഞ പ്രളയം 2018 നാം കണ്ടു. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ മനസ്സിലാക്കിയിട്ടും എന്ത് പഠിച്ചുവെന്നും എങ്ങനെ മാറുന്നു എന്നതും ചിന്താവിഷയങ്ങളാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുൾപ്പെട്ട കേരളത്തിൽ വരൾച്ചയും ജലക്ഷാമവും വെള്ളപ്പൊക്കവും എല്ലാം എങ്ങനെയുണ്ടാവുന്നു? 1 ഹെക്ടർ വനം 30,000 ഘനകിലോമീറ്ററും 1 ഹെക്ടർ വയൽ 300,000 ലിറ്ററും മഴയെ ഉൾക്കൊള്ളും. ജലകുംഭങ്ങളായ മലകൾ നമുക്ക് ഭാരമാകുമ്പോൾ ജലം എവിടെ പിടിക്കും? ഇല്ലാതാവുമോ കാടുകളും കാവുകളും വയലുകളും തണ്ണീർത്തടങ്ങളും? നശിപ്പിക്കുന്നത് ദാഹനീര് കൂടിയാണ്. ജലസ്രോതസ്സുകളായ നദികൾ, കായലുകൾ, കുളങ്ങൾ, തോടുകൾ, അരുവികൾ എന്നിവ മലിനപ്പെടുത്തുന്നതിൽ നമുക്ക് യാതൊരു നാണക്കേടുമില്ല. ഇവയെല്ലാം കൂടിയാകുമ്പോൾ ശുദ്ധജലം എങ്ങനെ സുലഭമായി എല്ലാവർക്കും ലഭിക്കും? പിന്നെ ഒരു തുള്ളി വെള്ളം പോലും മണ്ണിൽ താഴാൻ അനുവദിക്കില്ല. മഴക്കാലങ്ങളിൽ വെള്ളപ്പൊക്കം, പ്രളയം, മഴ മാറിയാൽ വരൾച്ച എന്നതാണ് അവസ്ഥ. പെയ്തൊഴിയുന്ന മഴ നമുക്ക് ബാധ്യതയും ശല്യവുമായാണ് കാണുന്നത്. മഴയെ കരുതണമെന്നറിഞ്ഞിട്ട് കാലമെത്രയായി? മാറുകയും ഏറുകയും കുറയുകയും ചെയ്യുന്ന മഴയൊന്നും നമുക്ക് വിഷയങ്ങളല്ല. കണിക്കൊന്നയ്ക്ക് കാലം മാറുന്നു. മാവ് പൂക്കുന്നതും ചക്ക കായ്ക്കുന്നതും തെങ്ങ് വിളയുന്നതുമെല്ലാം എപ്പോഴും ആകാമെന്ന സ്ഥിതിയിലായി. നാട്ടിൽ വരൾച്ചയറിയിച്ച് മയിലുകൾ ഇറങ്ങുന്നു. മൂന്നാറിൽ കാക്കയുടെ സാന്നിധ്യം. എല്ലാം കൂടിയാകുമ്പോൾ കാലം മാറുന്നു, കാലാവസ്ഥയും. കടലിന് ചൂട് കൂടുന്നതനുസരിച്ച് കാലാവസ്ഥയിൽ ഗൌരവമായ മാറ്റങ്ങളാണ് അനുഭവപ്പെടുന്നത്. പ്രകൃതി വിഭവങ്ങളും പരിസ്ഥിതിയെയും കണക്കിലെടുക്കാതെയുള്ള വികസനം കൂടിയാകുമ്പോൾ പ്രകൃതി വിഭവങ്ങളായ മണ്ണും വെള്ളവും ജൈവസമ്പത്തും ഇല്ലാതാവുന്നു. 80% വനങ്ങളായിരുന്ന കേരളത്തിൽ അവ 10% കുറഞ്ഞു. മൂന്നിലൊന്ന് പ്രദേശങ്ങൾ വനമായിരിക്കണമെന്നാണ് കേന്ദ്ര വനനിയമം പറയുന്നത്. ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് എത്ര വെള്ളം വേണ്ടിവരുമെന്ന് കണക്കാക്കുന്ന കൽപ്പിത ജലസങ്കല്പവും കണക്കുകളുമാണ് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത്. 1 കിലോ അരി ഉൽപ്പാദിപ്പിക്കുവാൻ 3,000 ലിറ്റർ വെള്ളം വേണ്ടിവരും. കൽപ്പിത ജലക്കണക്കനുസരിച്ച് വിവിധ വിളകൾക്കും കമ്പ്യൂട്ടർ, കാറ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്കും ഉൽപ്പാദനത്തിനായി എത്ര വെള്ളം വേണ്ടിവരുമെന്ന് കണക്കാക്കാവുന്നതാണ്. കൂടുതൽ വെള്ളം ആവശ്യമുള്ളവ ഉപേക്ഷിക്കണം എന്നതാണ് ആഗോള ചിന്തയായി രൂപപ്പെട്ടു വരുന്നത്. ഇങ്ങനെയൊക്കെ നോക്കിയാണ് ജലം കൂടുതൽ ആവശ്യമുള്ള ഓറഞ്ച് കൃഷി ഇസ്രയേൽ ഉപേക്ഷിച്ചത്. നമുക്ക് ഭാരതത്തിൽ നെല്ലിനും കരിമ്പിനും കന്നുകാലികൾക്കും ധാരാളം വെള്ളം ആവശ്യമാണ്. കൽപ്പിത ജലക്കണക്കനുസരിച്ച് വെള്ളം കുറയുവാൻ തുടങ്ങിയാൽ ഇവയെല്ലാം ഇനി എത്രനാൾ? എന്തായാലും മുന്നിലുള്ളത് ശുദ്ധലക്ഷണങ്ങളല്ല.